അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമൊഥെയൊസിന് എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് ഒരു വിധത്തിലുള്ള ദുഃഖത്തിന്റെ നിഴലാണ്. അന്ത്യകാലത്തേക്കുള്ള ഉപദേശങ്ങൾ പൗലോസ് തിമൊഥെയൊസിന് നൽകുന്നു. തുടർന്ന് പൗലോസിന്റെ മരണക്കിടക്കയിലെ സംസാരം നാം കാണുന്നു. ഒരുപക്ഷെ ഇതായിരിക്കും പൗലോസിന്റെ ഏറ്റവും ഒടുവിലത്തെ എഴുതപ്പെട്ട വാക്കുകൾ. ഇതിൽ തന്റെ ഭയാനകമായ ഏകാന്തതയുടെ ഒരു ധ്വനി നമുക്ക് ലഭിക്കുന്നു. അവനിപ്പോൾ റോമിലെ കാരാഗ്രഹത്തിലാകുന്നു എന്നറിയാമല്ലോ, തനിയെയാകുന്നു. ആ വലിയ ജയിലിൽ അവനെ അടച്ചിരിക്കുകയാണ്. ലോകചരിത്രത്തിൽ ചലനം സൃഷ്ടിച്ച ഒരു മഹാന് ലഭിക്കുന്ന അന്ത്യം ഒന്ന് ശ്രദ്ധിക്കണേ. അവന് ഇപ്പോൾ തണുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ പുതപ്പ് നൽകുവാൻ വേണ്ടി തിമൊഥെയൊസിനോട് അവൻ ആവശ്യപ്പെടുന്നു. ആ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. പൗലോസ് അവിടെ തനിയെയാകുന്നു. സെക്കൻഡുകൾക്ക് മണിക്കൂറുകളുടെ നീളം തോന്നുന്നു. താൻ ത്രോവാസിൽ വെച്ചിട്ട് പോന്ന പുസ്തകങ്ങൾ കൂടി കൊണ്ടുവരുവാൻ അവൻ തിമൊഥെയൊസിനോട് ആവശ്യപ്പെടുന്നു. വിശേഷാൽ ചർമ്മലിഖിതങ്ങൾ. എന്നാൽ ഈ ദുഃഖത്തിന്റെ നിഴലിലും ഏകാന്തതയുടെ അവസരത്തിലും പൗലോസ് തന്റെ ഒടുവിലത്തെ നിർദ്ദേശങ്ങൾ വിശ്വാസത്തിൽ നിജപുത്രനായ തിമൊഥെയൊസിന് നൽകുമ്പോൾ വിജയത്തിന്റെ ഒരു ധ്വനി നമുക്കിവിടെ കാണുവാൻ കഴിയും. പൗലോസിൽ നിന്നും നാം കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നാം കേൾക്കുന്നത്. ഇത് ദൈവത്തിന് നമ്മോടുള്ള അന്തിമമായ വാക്കുകളാണ്. ഇത് അംഗീകരിക്കുവാൻ താങ്കൾ തയ്യാറല്ല എങ്കിൽ താങ്കളോട് അവൻ എന്തെങ്കിലും പറയുവാനുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്ക് തിമൊഥെയൊസിന് എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷിവെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ വെച്ച് ഉന്നതമായ ഒരു കൽപ്പന അഥവാ ഉത്തരവാദിത്വപ്പെടുത്തലാകുന്നു ഇത്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി എന്ന് നാം വായിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ രാജ്യവും ഒരേ കാര്യമല്ല. അവന്റെ പ്രത്യക്ഷത എന്നാൽ സഭയുടെ ഉൽപ്രാപണമാകുന്നു. അവിടുത്തെ രാജ്യം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് തന്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്ന ആ വെളിപ്പാടാണ്. രണ്ടു പ്രാവശ്യം അവൻ ന്യായം വിധിക്കുന്നതാണ്. തനിക്കുള്ളവരെ ഈ ഭൂമിയിൽ നിന്നും എടുക്കുമ്പോൾ അവൻ അവരെ ന്യായം വിധിക്കുന്നതാണ്. മഹാപീഡനകാലത്ത് തങ്ങളിലേക്ക് തിരിയുന്നവരെയും അവൻ ന്യായം വിധിക്കുന്നതാണ്. വിശ്വാസികളായ നാം എല്ലാവരും ഒരു സമയത്തല്ലെങ്കിൽ വേറൊരു സമയത്ത് ന്യായവിധിക്കായി ദൈവം മുൻപാകെ വന്നേ മതിയാകും. നമുക്കൊരു പ്രതിഫലം കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ പോവുകയാണ്. പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നത്, നിന്റെ ജീവിതത്തെ ന്യായം വിധിക്കേണ്ടതിനായി നീ ഒരു ദിവസം അവന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന വസ്തുതയുടെ വെളിച്ചത്തിൽ തിമൊഥെയൊസെ, നീ ചെയ്യേണ്ടത് ഇതത്രേ. അന്ന് പൗലോസ് തിമൊഥെയൊസിന് നൽകിയതുപോലെ തന്നെ ഇന്നും ഇത് പ്രായോഗികമാണ്. ദൈവം ഇന്ന് താങ്കളോടും എന്നോടും പറയുന്നത് ഇത് തന്നെയാണ്. അതെ, രണ്ടാം വാക്യം, വചനം പ്രസംഗിക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അറിയിക്കുക എന്നാണ്. വചനം മറ്റുള്ളവർക്ക് നൽകുക, അതിന്റെ ദൂതുവാഹിയായിരിക്കുക. ഇത് എന്നൊരു ശ്ലോകം പോലെ ആയിട്ടുണ്ടല്ലോ, ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ആഹ്വാനം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നാം ഏതൊരു സമയത്തും വചനം പ്രസംഗിക്കണമെന്ന്. അർദ്ധരാത്രിക്ക് ആരെങ്കിലും താങ്കളെ ഉണർത്തിയെന്നാൽ അപ്പോഴും ദൈവവചനം നൽകുവാൻ തയ്യാറായിരിക്കണം എന്ന അർത്ഥം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വചനത്തെക്കുറിച്ച് പ്രസംഗിക്കുക എന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ന് ബൈബിളിനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അനേകരുണ്ട്. വചനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന വളരെയേറെ ആളുകളുണ്ട്. എന്നാൽ നമുക്കുള്ള ആഹ്വാനം വചനം പ്രസംഗിക്കുവാനാണ്. അതെ, അതുമാത്രമാണ് ജനങ്ങളെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കുന്നത്, വചനം പ്രസംഗിക്കുക. മറ്റൊരു കാര്യം പൗലോസ് പറയുന്നത് വചനത്തിൽ നിന്നും പ്രസംഗിക്കുക എന്നുമല്ല. ബൈബിളിൽ നിന്നും ഒരു വാക്യമെടുത്ത് അതിനു ചുറ്റും ഒരു പ്രസംഗം ഒരുക്കുവാനല്ല. പലരും ഒരു വാക്യം എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് അതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയുവാനുള്ള ശ്രമമാണ്. എന്നാൽ പൗലോസ് പറയുന്നത് വചനം തന്നെ പ്രസംഗിക്കുവാനാണ്. ഇന്ന് സഭകളിൽ നാം കാണുന്ന നിർജീവത്വത്തിന്റെ കാരണം വചനത്തെ അവഗണിച്ചതാണ്. വചനം ഒരു വ്യക്തിയിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നാം നേരത്തെ കണ്ടു കഴിഞ്ഞു. വചനം പ്രസംഗിക്കുക, വചനം ഒരു വ്യക്തിയിൽ ചലനം സൃഷ്ടിക്കുവാൻ മതിയായതാണ്. പിന്നെ പറയുന്നു സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. ഒരുങ്ങുക, ഇതിന്റെ ഇവിടുത്തെ അർത്ഥം തിടുക്കത്തോടെ നിൽക്കുക, ശുഷ്കാന്തിയോടെ നിൽക്കുക എന്നത്രേ. നമ്മുടെ മേൽ ഒരു നിർബന്ധമുണ്ട്. ദൈവവചനം കൊടുക്കുവാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം. എല്ലാ സാഹചര്യത്തിലും നാം തയ്യാറായിരിക്കണം. ഒരു വിധത്തിലും നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ സാധ്യമല്ല. തിടുക്കത്തോടെ ധൃതിയോടെ നാം ഇത് ചെയ്യേണ്ടതാണ്. എന്നാൽ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുവാൻ സാധിക്കില്ല. ഓരോ സഭാ ശുശ്രൂഷകന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇതാകുന്നു എന്ന് മറക്കരുത്. എത്രമാത്രം വചനം പഠിച്ച് തയ്യാർ ചെയ്തിട്ടാകുന്നു താങ്കൾ താങ്കളുടെ സഭയിലുള്ള ആളുകളെ പഠിപ്പിക്കുന്നത്? വചനത്തെക്കുറിച്ചോ വചനത്തിൽ നിന്നോ അല്ല, വചനം തന്നെ പ്രസംഗിക്കണം. ഇവിടെ പറയുന്നു ശാസിക്ക, വളരെ ദൃഢമായുള്ള വിശ്വാസത്തോടെ വേണം വചനം പ്രസംഗിക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് ഇവിടെ ശാസിക്ക എന്ന് പറയുന്നത്. സാധാരണ നാം ശാസിക്കുമ്പോൾ നാം ആരെ ശാസിക്കുന്നുവോ ആ ആളിനോട് പറയുന്നതായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വളരെ ദൃഢമായുള്ള വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ. അതുപോലെ തന്നെ തർജനം ചെയ്യുക, ഇതിന്റെ അർത്ഥം ഭീഷണിപ്പെടുത്തുക എന്ന് തന്നെയാണ്. ഭീഷണിപ്പെടുത്തുക, അതായത് ആത്മീക അധികാരത്തോടെ പ്രസംഗിക്കുന്ന ഏതൊരു വ്യക്തിയും ഭീഷണിപ്പെടുത്തുന്നത് പോലെ തോന്നും. പണ്ടുകാലത്തൊക്കെ ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് നാം കേൾക്കാറുണ്ട്. യാതൊരുത്തരെയും കൂസാതെ ദൈവവചനം പറയുന്നതായിട്ടുള്ള വ്യക്തികൾ. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി എന്ന് നമുക്കറിയാം. ദൈവത്തിൽ നിന്നും ലഭിച്ച അധികാരം കൊണ്ട് മാത്രമേ അങ്ങനെ തർജനം ചെയ്യുവാൻ സാധിക്കൂ. അതിനെ ജയിക്കുവാൻ മറ്റൊന്നില്ല എന്നോർക്കണം. ഇന്ന് തർജനം ചെയ്യുവാൻ, ഞാൻ ആ ലളിതമായ ഭാഷ തന്നെ ഉപയോഗിക്കട്ടെ, ഭീഷണിപ്പെടുത്തുവാൻ അനേകർക്കും കഴിയാത്തതിന് കാരണം സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമമാകുന്നു. അതല്ല എങ്കിൽ തങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളാകുന്നു. മനുഷ്യരെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമെന്നുള്ള ഭയം, ഞാൻ മറ്റുള്ളവരുടെ തെറ്റ് വിളിച്ചു പറയുമ്പോൾ മറ്റുള്ളവർ എന്റെ നേരെ വിരൽ ചൂണ്ടുമല്ലോ എന്നുള്ള ഭയം, അതുകൊണ്ടും ഉണ്ടാതിരുന്നേക്കാം. എങ്ങനെങ്കിലും അവിടെയും ഇവിടെയും തട്ടിയും മുട്ടിയും അങ്ങ് പറഞ്ഞ് നിന്നുകൊള്ളാമെന്നുള്ള ചിന്ത. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനുള്ള ഈ ശ്രമം ഒരിക്കലും ദൈവവചനം പ്രസംഗിക്കുന്നതിന് നമ്മെ സഹായിക്കില്ല. അതുകൊണ്ട് തന്നെ സഭ കൂടുതൽ കൂടുതൽ വഷളാകുന്നു. ശരിയായി വചനം കൊടുക്കുവാൻ ആരുമില്ല. ഇത് പറയുമ്പോൾ പലരും മുഷിയാറുണ്ട്. അങ്ങനെ പറയുന്നവരെ ഇടുങ്ങിയ ചിന്താഗതിക്കാർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. എങ്ങനെ വിശേഷിപ്പിച്ചു സാരമില്ല. വചനം പ്രസംഗിക്കുന്നില്ല എങ്കിൽ സഭ നിർജീവത്വത്തിൽ തുടരും. വ്യക്തികൾ ആത്മീയമായി ചത്ത അവസ്ഥയിലായിരിക്കും. ശാസിക്കുവാനും തർജനം ചെയ്യുവാനും പറഞ്ഞതിന് ശേഷം പൗലോസ് പറയുന്നത് പ്രബോധിപ്പിക്കുക എന്നാണ്. അതെ, ആശ്വസിപ്പിക്കുവാൻ പൗലോസ് പറയുന്നു. വിശ്വാസികൾക്ക് ആശ്വാസം വാസ്തവത്തിൽ ആവശ്യമുള്ള അനേകം അവസരങ്ങളുണ്ട് എന്നോർക്കണം. ആളുകളെ ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ ആശ്വസിപ്പിക്കുകയും വേണം. ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ, അതായത് ദൈവവചനം നൽകുന്ന ഏതൊരു വ്യക്തിക്കും ദീർഘക്ഷമ വളരെയേറെ ആവശ്യമാണ്. വളരെയേറെ ക്ഷമ പരിശീലിക്കേണ്ടതുണ്ട് സുഹൃത്തെ. ഇല്ല എങ്കിൽ നമുക്ക് ദൈവവചനം അതിൻ്റെതായ ഗൗരവത്തിൽ അധികാരത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കുവാൻ സാധിക്കില്ല. ഇവിടെ പറയുന്നു ദീർഘക്ഷമയോടും ഉപദേശത്തോടും എന്ന്, അതായത് പഠിപ്പിക്കുക എന്നർത്ഥം. ഓരോ ശുശ്രൂഷകനും ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ദൈവവചനം പ്രസംഗിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ മൂന്നും നാലും വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ. 4-ാം അധ്യായത്തിന്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. ഇതുവരെ പറഞ്ഞതിൻ്റെ തടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. വചനം പ്രസംഗിക്കുവാനും സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുവാനും ഒക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ അവർ പത്യോപദേശം പൊറുക്കാത്ത കാലം വരും എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സമൂഹം ഈ സ്ഥാനത്തെത്തിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. സംശയിക്കേണ്ട കാര്യമില്ലല്ലേ. ദൈവവചനം ശ്രദ്ധിക്കുന്ന അനേകായിരം ആളുകളെക്കുറിച്ച് കേൾക്കുമ്പോൾ സാധാരണ നാം അത്ഭുതപ്പെടാറുണ്ട്, അധികം സന്തോഷിക്കാറുണ്ട്. എന്നാൽ മൊത്തം ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഈ കൂട്ടം വളരെ ചെറുതാണ്, ഒരു ചെറിയ ശതമാനം മാത്രം. പത്യോപദേശത്തെ പൊറുക്കുന്ന സഭാംഗങ്ങൾ വളരെ ചുരുക്കമാണ്. അവർക്കത് കേൾക്കുവാൻ താല്പര്യമില്ല. അവർക്ക് എന്താണ് ആവശ്യം? കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുക. ജനങ്ങൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന കാര്യം വിളിച്ചു പറയുന്ന ഒരു സ്ഥാനമായി ഇന്നത്തെ പ്രസംഗപീഠങ്ങൾ മാറിയിരിക്കുന്നു. മനുഷ്യർക്ക് പാപബോധം വരുത്തേണ്ട ഇടം കൂടുതൽ പാപത്തിലേക്ക് മനുഷ്യരെ വലിച്ചിഴക്കുകയാണ്. കർണരസമാകുമാർ, അതെ, കേൾക്കാൻ രസമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നതായിട്ടുള്ള ഒരു സ്ഥാനമായി പ്രസംഗപീഠങ്ങൾ, ക്രിസ്തീയ ആരാധനകൾ തീർന്നിരിക്കുന്നു. ആത്മാർത്ഥമായി കേൾക്കുവാൻ താൽപ്പര്യപ്പെടുന്നവരുടെ ചെവിക്ക് ഇത് രസമായിരിക്കില്ല എന്നോർക്കണം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, അങ്ങനെ തന്നെ ചെയ്തു, ഇങ്ങനെ അങ്ങോട്ട് പോകാമെങ്കിൽ ദൈവം അനുഗ്രഹിക്കും, ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാളുകളെ കബളിപ്പിക്കുന്നതായ ഒരു വലിയ സംഘം തന്നെ ഇന്നുണ്ട് എന്ന് മറക്കരുത്. ചിലർ വരുന്നത് പഠിക്കുവാനല്ല, കേൾക്കുവാനാണ്. ആളുകൾ സിനിമാശാലയിലോ നാടകശാലയിലോ പോകുന്നത് പോലെ രസത്തിന്, അതെ, നമ്മുടെ ചെവിക്ക് രസം നൽകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനു വേണ്ടി. ഇന്ന് ആരാധനയ്ക്കെന്ന് പറഞ്ഞു പോകുന്ന ജനം ഒരു വിനോദമായി മാത്രമല്ലേ അതിനെ കാണുന്നത്? അതുകൊണ്ട് തന്നെ ആളുകളെ രസിപ്പിക്കുന്ന പരിപാടികൾ ക്രമീകരിക്കുവാൻ സഭാ ശുശ്രൂഷകൻ പരിശ്രമിക്കുന്നു. മതപരമായ ഒരു വിനോദം മാത്രമാണ് അനേകരും ആഗ്രഹിക്കുന്നത്. ദൈവവചനം ശ്രദ്ധിക്കുവാൻ അവർക്ക് താല്പര്യമില്ല. അതിനു പകരം എന്തെങ്കിലും വേറെ കാര്യങ്ങൾ കൊണ്ട് അവർ തൃപ്തി അടയുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്രമീകരിക്കുന്ന ഗാനമേളകളിലും നാടകങ്ങളിലും കഥാപ്രസംഗങ്ങളിലുമൊക്കെ മനുഷ്യർ മയങ്ങിപ്പോവുകയാണ്. വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ആരെയെങ്കിലും എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് പരിപാടി നടത്തി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് ഇന്ന് അനേകം സഭകളിൽ കാണുന്നത്. എത്ര ശോചനീയമായ അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. മറ്റെല്ലാ പരിപാടികൾക്കും ആളുകൾ കൂടും. ദൈവവചനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുമില്ല. അഥവാ വചനം പഠിപ്പിച്ചാൽ തന്നെ അത് ആളുകൾക്ക് എങ്ങനെ രസമാക്കി കൊടുക്കാമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്, കർണരസമാകുന്ന വിധത്തിൽ. സുഹൃത്തെ, അത് താങ്കൾ രസമാക്കുന്നില്ല എങ്കിൽ ആർക്കും അത് താങ്കൾക്ക് രസമാക്കി തരുവാൻ സാധിക്കില്ല എന്ന് മറക്കരുത്. താങ്കൾക്കത് രസമായിരിക്കണം. അതുകൊണ്ടാണ് നാം 119-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ വചനം എന്റെ പ്രമോദമായിരിക്കുന്നു, നിന്റെ ചട്ടങ്ങൾ എനിക്ക് രസമായിരിക്കുന്നു, സർവസമ്പത്തിലും എന്നതുപോലെ ഞാൻ നിന്റെ ചട്ടങ്ങളിൽ പ്രമോദിക്കുന്നു. നിങ്ങൾ ആ സങ്കീർത്തനം വായിച്ചു നോക്കൂ. ദൈവവചനം നമ്മുടെ രസമായിരിക്കണം. ഇന്ന് നമ്മെ രസിപ്പിക്കുന്നതായി നാം നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളൊക്കെ വഷളത്വത്തിലേക്ക് മാത്രം നയിക്കുന്നതാകുന്നു എന്ന് മറക്കരുത്. കെട്ടുകഥ കേൾപ്പാൻ തിരിയുന്ന കാലം എന്ന് നാം വായിക്കുന്നു. രാവിലെ ഒരു കഥ പറഞ്ഞു കേൾക്കാമെങ്കിൽ അതാണ് താല്പര്യം. ഞാൻ ഈ പഠനം റേഡിയോയിലൂടെ ആരംഭിച്ചപ്പോൾ വളരെയേറെ എന്നെ വിമർശിച്ച അനേകരെ ഞാൻ ഓർക്കുന്നു. അവരൊക്കെ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇതാർക്കാണ് വേണ്ടത്? ആ സമയത്ത് നല്ല നാല് പാട്ട് പ്രക്ഷേപണം ചെയ്താൽ, വല്ല നാടകവും കളിച്ചാൽ മനുഷ്യർ ഇഷ്ടപ്പെടുന്നത് അതാണ്. ഇങ്ങനെ പറഞ്ഞ അനേകം കത്തുകൾ എനിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ദൈവജനത്തിന്റെ ശക്തി മനസ്സിലാക്കിയ അനേകം ആളുകൾ പിന്നീടുണ്ടായി എന്നത് സന്തോഷത്തോടെ ഞാൻ പറയട്ടെ. പ്രഭാതത്തിൽ നിങ്ങളെ രസിപ്പിക്കുവാൻ ചെയ്യുന്ന ഒരു പരിപാടിയല്ലിത്. ഇത് നിങ്ങൾക്ക് രസമായിരിക്കും എന്നത് വേറൊരു കാര്യം. എന്നാൽ ഇതിൻ്റെ ഉദ്ദേശം ഇതൊരു വിനോദമായി പ്രക്ഷേപണം ചെയ്യുവാനല്ല, ഇത് ദൈവവചനം പഠിപ്പിക്കുകയാണ്. അതെ, മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായ ദൈവവചനം. ഈ വചനം ശ്രദ്ധിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഓരോരുത്തർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് നിങ്ങളെ ആത്മീയമായി വളർത്തുവാൻ മതിയായതാണ്. നിങ്ങളെ ഓരോ ദിവസവും ആത്മീയമായി ശക്തീകരിക്കുന്നതാണ് ദൈവവചനം. ദൈവവചനത്തിന് നാം എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിരിക്കുന്നത്. രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ ദൈവവചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ നാം എത്ര സമയമെടുക്കാറുണ്ട്? ഓരോ ദിവസവും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ക്രിയ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ പൗലോസ് തിമൊഥെയൊസിന് നൽകുന്ന ആജ്ഞ, വചനം പ്രസംഗിക്ക. അതെ, മാത്രമല്ല കർണരസമാകുമാർ കെട്ടുകഥകളെ പറയുവാനല്ല ശ്രമിക്കേണ്ടത്, നീ പത്യോപദേശം പഠിപ്പിക്കുക. അതെ, ശരിയായ ഉപദേശം നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, നീയോ സകലത്തിലും നിർമ്മതൻ ആയിരിക്ക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഒരു സുവിശേഷകന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇന്നത്തെ സുവിശേഷകന്മാരെ കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നതില്ലേ? എന്നാൽ പൗലോസിന്റെ സമയത്തെ സുവിശേഷകന്മാരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അന്ന് ഒരു സുവിശേഷകൻ സഞ്ചരിച്ച് വചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രധാനമായും സുവിശേഷീകരണമായിരുന്നു അവന്റെ ലക്ഷ്യം. പൗലോസ് ആ അർത്ഥത്തിലുള്ള ഒരു സുവിശേഷകനായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് വളരെ വിരളമാണ്. ഇപ്പോൾ പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നത്, തിമൊഥെയൊസേ, നീ ഒരു സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം എന്നത്രേ. അവൻ അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ ആയിരുന്നപ്പോൾ ചെയ്തിരുന്നത് അതത്രേ സുവിശേഷകന്റെ പ്രവൃത്തി. താങ്കൾ ക്രിസ്തീയ വേലയിൽ ഏതൊരു സ്ഥാനത്തായിരുന്നാൽ തന്നെയും താങ്കൾക്കുള്ള പ്രധാനപ്പെട്ട ജോലി അല്ലെങ്കിൽ പ്രഥമമായും താങ്കൾ ഒരു സുവിശേഷകനാകുന്നു എന്ന് മറക്കരുത്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള എല്ലാ ദൈവമക്കളും സുവിശേഷകന്മാരാണ്. വാസ്തവമായും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതത്രേ. പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി വിളിക്കപ്പെട്ടവർ അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കില്ല. ഓരോ വിശ്വാസിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം എന്നതത്രേ. അത് ഏതെല്ലാം വിധത്തിൽ നമുക്ക് ചെയ്യാമോ ആ വിധങ്ങളിലെല്ലാം നാം ചെയ്യണം. ഞാൻ സുവിശേഷ വേലയ്ക്കായി പണം കൊടുക്കുന്നു, ഞാൻ സുവിശേഷ വേലയ്ക്കായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ആർക്കും ഒഴിഞ്ഞു മാറുവാൻ സാധിക്കില്ല. അതും ചെയ്യണം. അതോടൊപ്പം തന്നെ താങ്കൾക്കും എനിക്കും ലഭിക്കുന്ന അവസരങ്ങളൊക്കെ മറ്റുള്ളവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ നാം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. അതെ, നാം ഒരു സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് മറക്കരുത്. മറ്റൊരു കാര്യം പൗലോസ് ഓർപ്പിക്കുന്നത് കഷ്ടം സഹിക്കുക എന്നതാണ്. അന്ത്യകാലത്ത് ദൈവവചനം പ്രസംഗിക്കുന്നതിനാൽ കഷ്ടം സഹിക്കേണ്ടി വരും എന്ന് പൗലോസ് തിമൊഥെയൊസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവൻ വീണ്ടും അത് ഓർപ്പിക്കുകയാണ്. കഷ്ടം സഹിക്കുന്നതിൽ നിന്നും എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടുവാനല്ല തിമൊഥെയൊസെ നീ ശ്രമിക്കേണ്ടത്, നീ കഷ്ടം സഹിക്കണം. അതാണ് കൽപ്പന. ഇന്ന് അനേകരും കഷ്ടമില്ലാത്ത ഒരു സുവിശേഷ വേലയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് വചനവിരുദ്ധമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. കഷ്ടമില്ലാത്തതായ സുവിശേഷ വേല, എങ്ങനെങ്കിലും സുഖമായി ജീവിക്കുവാനുള്ള, അധികം പണിയെടുക്കാതെ ജീവിക്കുവാനുള്ള ഒരു മാർഗമായി അനേകർക്കും സുവിശേഷ വേല തീർന്നു പോയിട്ടില്ലേ? ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയും ആകാം എന്ന് ചിന്തിച്ച് മുൻപോട്ട് പോകുന്ന അനേകരെ ഇന്ന് ഈ വേലയിൽ കാണുവാൻ സാധിക്കുന്നു എന്നത് വളരെ പരിതാപകരമാണ്. പൗലോസ് പറയുന്നത് കഷ്ടം സഹിക്കാം. ലോകപ്രകാരം മറ്റേതെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഒരു സുവിശേഷകൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെ, നാം എവിടെയായിരുന്നാലും കലർപ്പില്ലാതെ ദൈവവചനം പ്രസംഗിക്കുന്നവരാകണം. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ എതിർപ്പ് വളരെ ഉണ്ടാകും. കർണരസമാകുമാറ് പ്രസംഗിച്ചെന്നാൽ എല്ലാവരുടെയും കയ്യടി കിട്ടും എന്നുള്ളത് വാസ്തവമാണ്. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ മാർഗത്തിലാണെങ്കിൽ പോലും അഭിനന്ദനമാകുന്നുവല്ലോ. എങ്ങനെങ്കിലും മറ്റുള്ളവർ കൊള്ളാം കൊള്ളാം എന്ന് പറയുന്ന ആ ഒരു പ്രവണത മാത്രമാകുന്നു പലരിലുമുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ വചനം താങ്കൾ വളരെയേറെ ശ്രദ്ധയോടെ പഠിക്കേണ്ടതും അനുസരിക്കേണ്ടതുമാണ്. കുറുക്ക് വഴികളിലൂടെ സുവിശേഷീകരണം നടത്തുവാൻ ശ്രമിക്കുന്ന വലിയൊരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിലാകുന്നു നാം ജീവിക്കുന്നത് എന്ന് മറക്കരുത്. മായം ചേർക്കാത്ത ദൈവവചനത്തിന് മാത്രമേ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയൂ എന്ന് നാം മറക്കരുത്. അതുകൊണ്ട് വചനം പഠിക്കുക, എന്നിട്ട് ആ വചനം പഠിപ്പിക്കുക. വാസ്തവമായും ദൈവം താങ്കളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ആയിരിക്കുവാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമോ? നമുക്ക്